ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകിയുള്ള വികസനമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കാരെ തിരികെ അയക്കുന്നത് ആദ്യമായല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുടിയേറ്റക്കാരെ മടക്കി അയക്കുന്നത് രാജ്യാന്തര ബന്ധത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമെന്നും കേന്ദ്രമന്ത്രി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. 38-ാമത് ദേശീയ ഗെയിംസിൽ മേധാവിത്വം തുടർന്ന് കർണാടക. കേരളം 9-ാം സ്ഥാനത്ത്. നാഗ്പൂർ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 249 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകിയുള്ള വികസനമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. വനിതകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും നയപരമായ തീരുമാനങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്യുന്നത് രാജ്യ പുരോഗതിക്ക് ആക്കം കൂട്ടുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
ഭാരത് കി വികാസ് യാത്രാ മേ നാരി ശക്തിക്ക് യോഗദാൻ കോയി നകാർ നഹീ സക്താ. ഉൻകോ അഗർ അവസര മിലേ ഔർ വോ നീതി നിർധാരണ കാ ഹിസ്സാ ബനേ തോ ദേശ് കി പ്രഗതി മേ ഔർ ഗതി ആ സക്തി ഹൈ. യേ നയാ സദൻ കാ പഹലാ നിർണയ താ നാരി ശക്തി ബന്ധൻ.
വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ ചൊവ്വാഴ്ച പ്രമേയം അംഗീകരിച്ചിരുന്നു. കർഷകക്ഷേമം, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇന്ന് പ്രതിപക്ഷം രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. കർഷകർ, പട്ടികജാതി പട്ടികവർഗം എന്നിവരുടെ ക്ഷേമത്തിന് നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചതായി ബിജെപി എംപി ദേവേന്ദ്ര പ്രതാപ് സിംഗ് പറഞ്ഞു. പാവപ്പെട്ടവർ, സ്ത്രീകൾ എന്നിവരുടെ ക്ഷേമത്തിനും സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നതായി ജനതാദൾ സെക്യുലർ നേതാവ് എച്ച് ഡി ദേവഗൌഡ പറഞ്ഞു. അതേസമയം കോവിഡിന് ശേഷം നിർമ്മാണ മേഖലയിൽ തൊഴിൽ ക്ഷാമം നിലനിൽക്കുന്നതായി കോൺഗ്രസിലെ രാജീവ് ശുക്ല ആരോപിച്ചു. അനധികൃത കുടിയേറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കയിൽ നിന്നും മടക്കി അയച്ച വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തി. അനധികൃത കുടിയേറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കാരെ തിരികെ അയക്കുന്നത് ആദ്യമായല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യുഎസ്എയിൽ നിന്ന് 2009 734 പേരെയും 2024 1368 പേരെയും ഈ വർഷം 104 പേരെയും ഇന്ത്യയിലേക്ക് മടക്കി അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു.
The process of deportation is not a new one and has been ongoing for several years. Deportations by the US are organized and executed by the Immigration and Customs Enforcement ICE authorities. The standard operating procedure for deportation by aircraft used by ICE that is effective from 2012 provides for the use of restraints. However, that women and children are not restrained.
തിരിച്ചയക്കുന്നവരോട് മോശമായി പെരുമാറില്ലെന്ന് ഉറപ്പാക്കാൻ യുഎസ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യക്കാരെ അമേരിക്ക മടക്കി അയച്ച രീതി അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു. വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കിടയിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. പലതവണ നിർത്തിവച്ച ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രശ്നബാധിത മേഖലകളിൽ നിന്നും തിരികെ എത്തുന്ന വിദ്യാർത്ഥികൾക്കായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. മൊബൈൽ ആപ്പുകൾ വഴിയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് നടപടികൾ സ്വീകരിച്ചതായും ഇന്റർനെറ്റ്, മൊബൈൽ ബാങ്കിംഗ്, കാർഡുകൾ വഴിയുള്ള പണമിടപാടുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം മേഖലയിൽ 25 കോടി പേർ തൊഴിൽ ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ. 7 കോടിയിലേറെ പേർ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നതായും 17 കോടി പേർ സേവന മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതായും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജയെ പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ രാവിലെ 9 മണിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കും. 2024-25 വർഷത്തെ ഇടക്കാല സാമ്പത്തിക അവലോകന റിപ്പോർട്ടും സംസ്ഥാന ധനമന്ത്രി നാളെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ബജറ്റിന്മേലുള്ള ചർച്ച നിയമസഭയിൽ ഈ മാസം 10 മുതൽ 13 വരെ നടക്കും. പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുന്ന പരീക്ഷാ പേ ചർച്ച പരിപാടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഈ മാസം 10 നടക്കും. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രശസ്ത വ്യക്തികൾ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
38ാമത് ദേശീയ ഗെയിംസിൽ 30 സ്വർണവുമായി മുന്നേറ്റം തുടർന്ന് കർണാടക. സർവീസസ് 2ാമതും മധ്യപ്രദേശ് 3ാം സ്ഥാനത്തുമാണ്. 9 സ്വർണമുൾപ്പെടെ 24 മെഡലുകളുമായി കേരളം 9ാം സ്ഥാനത്താണ്. നാളെ നടക്കുന്ന ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ കേരള ടീം ഉത്തരാഖണ്ഡിനെ നേരിടും. ഗെയിംസിലെ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. നാഗ്പൂർ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 249 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 47.4 ഓവറിൽ 248 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 23.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുത്തിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഗോവ FC ഒഡീഷ FC പോരാട്ടം. ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മധ്യപ്രദേശിലെ ശിവപുരിയിൽ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. സംഭവത്തിൽ ഇന്ത്യൻ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപമുള്ള സ്വകാര്യ കഫേയിൽ ഇന്ന് വൈകുന്നേരം സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ 11 ജില്ലകളിലെ 19 കേന്ദ്രങ്ങളിൽ നടക്കും. 70 സീറ്റുകളിലേക്ക് 699 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 60.4% പോളിംഗ്. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേക്കും ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പുകളും ഇന്നലെ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കീഴിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസന പാതയിലെത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ത്രിപുരയിലെ 2806 യുവജനങ്ങൾക്ക് ഓൺലൈനായി നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ യുവാക്കൾ സമൂഹത്തിൽ നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായി ഗോത്രകാര്യ സഹമന്ത്രി ദുർഗാദാസ് ഉയികെ. സാമൂഹിക ഐക്യം വർദ്ധിപ്പിക്കുവാനും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുവാനും അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തു. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ജൻജാതീയ യുവകുംഭിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്രവർഗ്ഗക്കാരായ 8000-ത്തിലധികം യുവാക്കളാണ് യുവസംഗമത്തിൽ പങ്കെടുക്കുന്നത്. ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും വരുന്ന പാഴ്സലുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് US പോസ്റ്റ് സർവീസ് പിന്മാറി. വ്യാപാര രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതത്തിന് തീരുമാനം വഴിവെക്കും എന്ന ആശങ്കയെ തുടർന്നാണ് പിന്മാറ്റം. ചൈനയ്ക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവയുടെ തുടർച്ചയായാണ് പാക്കേജുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചത്. സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ ഒഴിവാക്കുന്ന ഉത്തരവിൽ ഒപ്പുവച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉത്തരവനുസരിക്കാൻ വിസമ്മതിക്കുന്ന സ്കൂളുകൾക്കുള്ള ഫെഡറൽ ഫണ്ട് പിൻവലിക്കും. അന്താരാഷ്ട്ര തലത്തിൽ സമാനമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതിയിൽ പ്രേരണ ചെലുത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. അധികാരമേറ്റശേഷം ട്രംപ് ഭരണകൂടം സ്വീകരിച്ച വിവിധ നടപടികൾക്കെതിരെ വിവിധ അമേരിക്കൻ നഗരങ്ങളിൽ പ്രതിഷേധം. അനധികൃത കുടിയേറ്റം, ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ, ഗാസ നിലപാട് എന്നിവയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടാണ് ഫിലാഡൽഫിയ, കാലിഫോർണിയ, മിഷിഗൺ, ടെക്സാസ് എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് പേർ പ്രതിഷേധവുമായി അണിനിരന്നത്. നൈജീരിയയിലെ കൌര നമോദ ജില്ലയിൽ സ്കൂളിലുണ്ടായ തീപിടുത്തത്തിൽ 17 കുട്ടികൾ മരിച്ചു. 20 കുട്ടികൾക്ക് പരിക്കേറ്റു. സമീപ പ്രദേശത്തെ തീപിടുത്തം സ്കൂളിലേക്കും പടരുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അപകടസമയം 100 കുട്ടികൾ സ്കൂളിലുണ്ടായിരുന്നതായി അധികൃതർ അറിയിച്ചു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ പ്രഖ്യാപിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ദിവസത്തെ പണനയ അവലോകന യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം. രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകിയുള്ള വികസനമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കാരെ തിരികെ അയക്കുന്നത് ആദ്യമായല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുടിയേറ്റക്കാരെ മടക്കി അയക്കുന്നത് രാജ്യാന്തര ബന്ധത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമെന്നും കേന്ദ്രമന്ത്രി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. 38ാമത് ദേശീയ ഗെയിംസിൽ മേധാവിത്വം തുടർന്ന് കർണാടക. കേരളം 9ാം സ്ഥാനത്ത്. നാഗ്പൂർ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 249 റൺസ് വിജയലക്ഷ്യം.